الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عبادة بن الصامت رضي الله عنه عند حديث أننا ملبرشون نبي صلى الله عليه وسلم برنيو من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى بن مريم كلمة الله عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه وأن الجنة حق والنار حق أدخله الله الجنة على ما كان من العمل ഈ ഹദീസാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇനി നമുക്കതിൻ്റെ അവസാന ഭാഗമാണ് വിശദീകരിക്കാനുള്ളത്. അതിൽ ഇന്നലെ പറഞ്ഞതിൽ ഒരു ചെറിയ ഭാഗം കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള റൂഹാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമ്മൾ കഴിഞ്ഞ തവണ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു. വറൂഹുൻ മിൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഇദാഫാത്തുകൾ, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ, അത് മൂന്ന് രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ അത് മൂന്ന് രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ രൂപം അൽ ഐനു ഖായിമത്തുൻ ബിനഫ്സിഹ, സ്വയം തന്നെ നിലനിൽപ്പുള്ള ഒരു വസ്തുവിനെ, സ്വയം തന്നെ വ്യക്തിത്വമുള്ള അസ്തിത്വമുള്ള ഒരു വസ്തുവിനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുക. وهذا الإضافة أو وهذه الإضافة من باب إضافة المخلوق إلى خالقه. ഇത് സൃഷ്ടിപ്പിനെ സൃഷ്ടാവിലേക്ക് ചേർത്തി പറയുക എന്ന രൂപത്തിലുള്ള ഇദാഫത്താണ്. وهذه الإضافة إضافة الخلق إلى الخالق. സൃഷ്ടിപ്പിനെ സൃഷ്ടാവിലേക്ക് ചേർത്തി പറയുക എന്നതാണ് ഇത്തരം ഇദാഫത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്ന അർദി വാസിഅ, എന്റെ ഭൂമി വിശാലമാണ്. ഇന്ന അർദി വാസിഅ, ഇവിടെ അള്ളാഹുവിന്റെ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്. സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് ചേർത്തി പറയുന്ന ഇദാഫത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സാലിഹ് നബി അലി ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒട്ടകം, അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നാഖത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിപ്പിൽപ്പെട്ട ഒട്ടകമാണ് അത് എന്നാണ് അർത്ഥം. രണ്ടാമത്തേത് അൻ യകൂന ഷൈഅൻ മുദാഫൻ ഇലാ ഐനിൻ മഖ്ലൂഖത്തിൻ യഖൂമു ബിഹ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർക്കപ്പെടുന്ന ആ കാര്യം, അത് ചിലപ്പോൾ മറ്റൊരു മഖ്ലൂഖിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും, അതിന് സ്വയം വ്യക്തിത്വം ഉണ്ടായിരിക്കുകയില്ല. ഉദാഹരണത്തിന് റൂഹ് എന്ന് പറഞ്ഞത് വറൂഹുൻ മിൻഹു, വറൂഹുൻ മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള റൂഹ്, അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറയാനുള്ള കാരണം ഇത് ഇദാഫത്തു തശ്രീഫ്, ഒരു കാര്യത്തിനുള്ള ബഹുമാനം നൽകുന്നതിന് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഇബാഫത്താണിത്. റസൂലുള്ളാഹ് ഇവിടെ ഈ രണ്ടാമത്തെ ഇനത്തിൽ ഉദാഹരണമായി പറയാൻ സാധിക്കുക റൂഹാൻ, വറൂഹുൻ മിൻഹു, റൂഹുള്ളാഹ്, അള്ളാഹുവിന്റെ റൂഹ എന്ന് പറയുന്നത്. റൂഹ് എന്താണ്? അതിന് സ്വയം നിലനിൽപ്പില്ല, അതൊരു ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത്തരം കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തി പറയുന്നത്, അതുകൊണ്ടുള്ള ഉദ്ദേശം തശ്രീഫാണ്. ഒന്നുകൂടി വിശദമാക്കാം, ചെറിയ അവ്യക്തത വന്നിട്ടുണ്ടാവും. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ അത് മൂന്ന് ഇനങ്ങളാണ്. അതിലൊന്ന് വ്യക്തമായ അസ്തിത്വമുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഭൂമി, അതിന് വ്യക്തമായ അസ്തിത്വമുണ്ട്. അതല്ലെങ്കിൽ റസൂൽ, റസൂലുള്ളാഹ് എന്ന് നമ്മൾ അള്ളാഹുവായിട്ട് പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ. അതേപോലെ നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ സ്വന്തം അസ്തിത്വമുള്ള, സ്വയം ഐനുള്ള, സ്വയം വ്യക്തിത്വമുള്ള ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നുണ്ടെങ്കിൽ അത് രണ്ട് രൂപത്തിലായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, അത് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്നല്ലെങ്കിൽ ഇളാഫത്തു അൽ ഖൽഖി ഇലൽ ഖാലിഖ്, സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് ചേർത്തി പറയുക എന്ന രൂപത്തിൽ. ഉദാഹരണത്തിന് ഇന്ന അർദി വാസിഅ, എന്റെ ഭൂമി വിശാലമാണ്, എന്റെ ഭൂമി വിശാലമാണ്. അവിടെ ഭൂമിയെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ എന്തിനാണ്? അത് അള്ളാഹുന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഇളാഫത്ത് റസൂലുള്ളാഹ്, നാഖത്തുള്ളാഹ് എന്നിങ്ങനെയുള്ളത്, അത് അള്ളാഹു സുബ്ഹാന തആലയ്ക്ക് ചേർത്തി പറയുന്നത് തശ്രീഫിന് വേണ്ടിയാണ്, ആദരവിന് വേണ്ടിയാണ്. റസൂലുള്ളാഹ്, ബൈത്തുള്ളാഹ്, അള്ളാഹുവിന്റെ ഭവനം, എല്ലാം അള്ളാഹിന്റെ ഭവനം തന്നെയാണ്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാന തആലയുടെ തന്നെയാണ്. പക്ഷെ മസാജിദുകൾക്ക് അള്ളാഹുവിന്റെ ബൈത്ത് എന്ന് പേര് നൽകപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിനുള്ള പ്രത്യേക ബഹുമാനം കൊണ്ടാണ്. അതല്ലെങ്കിൽ എല്ലാ വീടുകളും അള്ളാഹുവിന്റെ തന്നെയാണ്. മനസ്സിലായി? പോയിന്റ് മനസ്സിലായോ? എല്ലാ ബൈത്തുകളും അള്ളാഹുവിന്റെ ബൈത്ത് തന്നെയാണ്. ഏത് നിലയ്ക്ക്? അതൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്, അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അതൊക്കെ. പക്ഷെ മസാജിദുകൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാന തആല ഇളാഫ നൽകി, ബൈത്തുള്ളാഹ്. അങ്ങനെ പ്രത്യേകമായി ഇളാഫ നൽകാനുള്ള കാരണം ഇളാഫത്തു തശ്രീഫ്, ആദരവിന് വേണ്ടിയുള്ള ഇളാഫത്താണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതിലൂടെ അതിന് ഒരാദരവുണ്ട് എന്ന് മനസ്സിലായി. റസൂലുള്ളാഹ്, അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ. ചില സമയത്ത് അങ്ങനെ പറയുന്നത് അയാൾക്കുള്ള ആദരവ് വ്യക്തമാക്കും. മനസ്സിലായോ? ഒന്നാമത്തേത് ഇളാഫത്തുൽ ഖൽഖി ഇലൽ ഖാലിഖ്, ഒന്നാമത്തേത് സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് ചേർക്കുക എന്നതാണ്. ആ ഇളാഫത്തിൽ നിന്ന് ആകെ എന്താ മനസ്സിലാവുള്ളൂ? ഇത് അള്ളാഹിന്റെ സൃഷ്ടിപ്പാണെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ, അത് പ്രത്യേകിച്ച് ബഹുമാനം ഉണ്ടെന്നൊന്നും കിട്ടുള്ള. രണ്ടാമത്തേത് ഇളാഫത്തു തശ്രീഫ്, ബഹുമാനം അറിയിക്കുന്ന ഇളാഫത്ത്. അപ്പൊ ഇത് രണ്ടെണ്ണം ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതാണ്, വ്യക്തമായ സ്വയം അസ്തിത്വമുള്ള കാര്യങ്ങൾ. അവ അള്ളാഹുലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ ഇളാഫത്തുൽ ഖൽഖി ഇലൽ ഖാലിഖ്, അതല്ലെങ്കിൽ ഇളാഫത്തു തശ്രീഫ്, ഒന്നല്ലെങ്കിൽ സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് ചേർക്കുക എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ബഹുമാന സൂചകമായി ചേർക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തേത് അൻ യകൂന ശൈഅൻ മുദാഫൻ ഇലാ ഐനിൻ മഖ്ലൂഖത്തിൻ യഖൂമു ബിഹാ, സ്വയം അസ്തിത്വമില്ലാത്ത മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തി പറയൽ. അത്തരം കാര്യങ്ങൾ ചേർത്തി, ഉദാഹരണത്തിന് റൂഹ്, അതിന് സ്വയം അസ്തിത്വമില്ല, അത് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും ഇളാഫത്തു തശ്രീഫാണ്, ആദരവിന് വേണ്ടിയുള്ള ഇബാഫത്താണ്. ഉദാഹരണത്തിന് റൂഹുള്ളാഹ് എന്ന് പറയുന്നത് പോലെ പറഞ്ഞില്ലേ, വേണ്ടിയാണ് അള്ളാഹുവിന്റെ റൂഹ് എന്ന അർത്ഥമാണ് അവിടെയുള്ളത്, അല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന്. മൂന്നാമത്തെ കാര്യം, പിന്നൊരിക്കൽ ഒന്നും കൂടി വിശദീകരിക്കാം. മൂന്നാമത്തെ കാര്യം, അൻ യകൂന വസ്ഫൻ ഗൈറ മുദാഫിൻ ഇലാ ഐനിൻ മഖ്ലൂഖ, കേവല വിശേഷണമായി തീരാ, കേവല വിശേഷണം, വസ്ഫ് മാത്രമാണ്, സിഫത്ത് മാത്രമാണ്, അതൊരു വസ്തുവല്ല, ഒരു വിശേഷണമാണ്. ഇങ്ങനെ വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സൃഷ്ടിയായിരിക്കുകയില്ല. ഉദാഹരണത്തിന് റഹ്മത്തുള്ള, അള്ളാഹുവിന്റെ റഹ്മത്ത് സൃഷ്ടിപ്പാണോ? അള്ളാഹ് സൃഷ്ടിച്ചതാണോ അന്റെ റഹ്മത്ത്? അല്ല. അതല്ലെങ്കിൽ സംഉള്ളാ, കലാമുള്ളാ, ഇതൊക്കെ സൃഷ്ടിയാണോ? അല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. സിഫത്ത് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്, അത് സൃഷ്ടിയല്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാല്ലാഹ് പിന്നെ ഒരിക്കൽ ഇത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. എന്നോട് പറയണോ, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നത് മൂന്ന് രൂപത്തിലാണ്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തുക്കൾ മൂന്ന് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ഐനുൻ ഖായിമുൻ ബിനഫ്സി, സ്വയം നിലകൊള്ളുന്ന വസ്തുക്കൾ. ഉദാഹരണത്തിന് ഭൂമി, ഒട്ടകം, റസൂല്, ഇതൊക്കെ. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തുക്കൾ അത് രണ്ട് രൂപത്തിൽ ചേർക്കപ്പെടാറുണ്ട്. ഒന്ന്, ഇളാഫത്തുൽ ഖൽഖി ഇലൽ ഖാലിഖ്, സൃഷ്ടിയെ സർട്ടാവിലേക്ക് ചേർത്തി പറയാൻ അർത്ഥത്തിൽ. ഉദാഹരണത്തിന് അർദുല്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമി, അത് അള്ളാഹുന്റെ സൃഷ്ടിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നത് ഇളാഫത്താണ്. ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സൈദുൻ ഖലമുൻ പേന സൈദ്, അത് നമ്മൾ ചേർത്തി പറയുകയാണെങ്കിൽ സൈദു ഖലമു സൈദിൻ, സൈദിന്റെ പേന എന്നറിയില്ലേ, അതിനാണ് ഇളാഫ എന്ന് പറയുന്നത്. അതേപോലെ നാഖത്തുള്ളാ, അള്ളാഹുവിന്റെ ഒട്ടകം, അല്ലെങ്കിൽ അർദുള്ളാ, അള്ളാഹുവിന്റെ ഭൂമി. ഇങ്ങനെ സ്വയം നിലകൊള്ളുന്ന വസ്തുക്കളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടിലേതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും. ഒന്നല്ലെങ്കിൽ ഇളാഫത്തുൽ ഖൽഖ് ഇലൽ ഖാലിഖ്, സൃഷ്ടിയെ സർട്ടാവിലേക്ക് ചേർത്തി പറയുക എന്ന അർത്ഥത്തിൽ. അർദുള്ളാ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ സമാഉള്ളാ. രണ്ടാമത്തേത് ഇളാഫത്തു തഷ്രീഫ്, ബഹുമാന സൂചകമായ ഇളാഫത്ത്. ഉദാഹരണത്തിന് മസാജിദ്, മസ്ജിദുകൾ, അതിനെപ്പറ്റി നമ്മൾ പറയാറുണ്ട് ബൈത്തുള്ളാഹ്, അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം അനേകം പരാമർശങ്ങൾ അള്ളാഹുവിന്റെ മസ്ജിദിനെ ബൈത്തുള്ളാഹ് എന്ന് വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തുന്നത് തഷ്രീഫിന് വേണ്ടിയാണ്, ബഹുമാന സൂചകമായിട്ടാണ്. ആ ചേർക്കപ്പെടുന്ന വസ്തുവിന് അള്ളാഹുവിന്റെ അടുക്കൽ ആദരവുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നത്. അത് ഇളാഫത്തു തഷ്രീഫാണ്. ഉദാഹരണത്തിന് ബൈത്തുള്ളാഹ്, റസൂലുള്ളാഹ്, നാഖത്തുള്ളാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം. എന്താണ് ഷുഐബ് നബിയുടെ സമൂഹം ചെയ്തത്? ആ ഒട്ടകത്തെ അവർ കൊന്നു കളഞ്ഞു. അത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, അതിന് ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന കാര്യം അവർ അംഗീകരിച്ചില്ല, അതിനവർ കൊന്നു കളഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തുക്കൾ അത് സ്വയം അസ്തിത്വമുള്ളതാണെങ്കിൽ അങ്ങനെ ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ രണ്ടാൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിലായിരിക്കും. ഒന്നല്ലെങ്കിൽ ഇളാഫത്തുൽ ഖാലിഖ്, ഇളാഫത്തുൽ ഖൽഖ് ഇലൽ ഖാലിഖ്, അതല്ലെങ്കിൽ ഇളാഫത്തു തഷ്രീഫ്. രണ്ടാമത്തെ രൂപം വ്യക്തമായ അസ്തിത്വമില്ലാത്ത മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് റൂഹ്, റൂഹിന് സ്വന്തം അസ്തിത്വമില്ല, അത് ജസദിലേക്ക് ചേരുമ്പോഴാണ് അതിന് അസ്തിത്വമുള്ളത്. അത്തരം കാര്യങ്ങൾ, മറ്റൊരു മഖ്ലൂഖിലേക്ക് ചേർത്തപ്പെടുന്ന കാര്യങ്ങൾ, മഖ്ലൂഖിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇളാഫത്തു തഷ്രീഫാണ്. മൂന്നാമത്തെ ഇനം അല്ലല്ല, റൂഹുള്ള എന്നത് ഒരിക്കലും അള്ളാഹുന്റെ സിഫത്തല്ല, അത് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്, അത് അള്ളാഹുന്റെ സിഫത്താണ്. ഇനി വസ്ഫായ ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് റഹ്മത്ത്, അതല്ലെങ്കിൽ ആബമത്ത്, മഹത്വം, അതല്ലെങ്കിൽ ഖയ്യൂമിയ, ഉലൂഹിയ, അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. ഇതൊക്കെ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മഖ്ലൂഖല്ല, അത് സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വസ്ഫാണ് എന്ന കാര്യം, അള്ളാഹുവിന്റെ വിശേഷണമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് വിഷയത്തിലെ ഖുലാസയാണ്. ശരി, വറൂഹുമ്മിൻ വൽജന്നത ഹഖുൻ വന്നാർ ഹഖുൻ. വൽജന്നത ഹഖുൻ, അൽജന്ന സ്വർഗം, ഹഖുൻ ജന്നത്ത് സത്യമാണ്. അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ അഖീദ എന്താണ്? സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്, അതിപ്പോൾ നിലകൊള്ളുന്നുണ്ട്, അതിനി ഉണ്ടാക്കാൻ പോകുന്ന കാര്യമല്ല. അതിന് അവരുടെ അടുക്കലുള്ള ഒരു തെളിവ് ഇതാണ്, അഹ്ലു സുന്നയുടെ അടുക്കലുള്ള ഒരു തെളിവ്, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് ഈ ഹദീസാണ്. തെളിവുകൾ, അനേകം തെളിവുകളിലെ ഒരു തെളിവ് ഈ ഹദീസാണ്. കാരണം ബിദഅത്തിന്റെ ആളുകൾ, അഹ്ലുൽ ബിദഅയിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചിട്ടില്ല, അതിനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ് എന്നവർ വാദിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അബദ്ധമാണ്. ശരി, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലപാടാണ്. വൽജന്നത ഹഖുൻ, സ്വർഗം സത്യമാണ് എന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ, വന്നാർ ഹഖുൻ, നരകം സത്യമാണ് എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ. ഈ പദപ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖാമ മിനൽ ലൈലി യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ ആരംഭിച്ചാൽ, സ്വലാത്ത് ആരംഭിച്ചാൽ, യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, അൻത നൂറു സമാവാതി വൽ അർദി വമൻ ഫീഹിൻ, നീ ആകാശഭൂമികളുടെ പ്രകാശമാണ് അവക്കുള്ളിലുള്ളതിൻ്റെയും, വലക്കൽ ഹംദു, നിനക്കാകുന്നു സർവ ഹംദുമുള്ളത്, വഅൻത ഖയ്യൂമു സമാവാതി വൽ അർദി വലക്കൽ ഹംദ്, നീയാണ് ആകാശഭൂമികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, നിനക്കാകുന്നു സർവസ്തുതിയും, വലക്ക അൻതൽ ഹഖു, നീ സത്യമാണ്, വവഅദുക്കൽ ഹഖു, നിന്റെ വാഗ്ദാനം സത്യമാണ്, വലിഖാഉക ഹഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നത് സത്യമാണ്, വൽ ജന്നതു ഹഖുൻ വന്നാറു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വ നബിയൂന ഹഖുൻ, നബിമാർ സത്യമാണ്. അപ്പൊ ഇത് ഹദീസിന്റെ നമ്പർ ഞാൻ എഴുതിയെടുത്തിട്ടില്ല, ഹദീസ് ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്, എനിക്ക് പക്ഷേ ഓർമ്മയില്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്. അദ്ഖലഹു അല്ലാഹു അൽജന്നത അലാ മാ കാന മിനൽ അമൽ, അദ്ഖലഹു അല്ലാഹു, അവനെ പ്രവേശിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽജന്നത, അദ്ഖലഹു അല്ലാഹു അൽജന്നത, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, അലാ മാ കാന മിനൽ അമൽ, എന്തിന്റെ അടിസ്ഥാനത്തിൽ, അലാ മാ കാന മിനൽ അമൽ, അവന് ഉണ്ടായിരുന്ന അമലിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇബാദത്തുകളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇദ്ഖാലുൽ ജന്നതി യൻഖസിമു ഇലാ ഖിസ്മൈൻ, സ്വർഗപ്രവേശനം എന്നത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ അൽ അവൽ ഇദ്ഖാലുൻ കാമിൽ, പരിപൂർണമായ സ്വർഗപ്രവേശനം, അതാർക്കാണ്? നരകത്തിൽ തീരെ കടക്കാതെ നേരെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ. രണ്ട്, ഇദ്ഖാലുൻ നാഖിസ്, ചെറിയ കുറവുള്ള സ്വർഗപ്രവേശനം, എന്നാൽ നരകത്തിൽ കടന്നതിന് ശേഷമുള്ള സ്വർഗപ്രവേശനം. അഹ്ലു സുന്ന വൽ ജമാഅയോട് ഈ വിഷയത്തിൽ അഹ്ലുൽ ബിദഅഇന്റെ ആളുകൾ എതിരായിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഖവാരിജുകൾ പറഞ്ഞു ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വർഗമില്ല, അവൻ ഖാലിദു മുഖല്ലദ് ഫിന്നാർ, കാലാകാല നരകത്തിൽ കിടക്കുന്നവനായിരിക്കും എന്ന് ഖവാരിജുകൾ പറഞ്ഞു. മുഅ്തസിലത്തിന്റെയും വാദം അത് തന്നെയാണ്. മുഅ്തസിലത്ത് പറഞ്ഞു, പൻപാപങ്ങൾ ചെയ്തവൻ, അവൻ മുഅ്മിനുമല്ല കാഫിറുമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും, സ്വർഗപ്രവേശനം അവനുണ്ടായിരിക്കുന്നതല്ല. മുഅ്തസിലത്തിന്റെ വാദം അതാണ്. ഇത് ഒരു വിഭാഗത്തിന്റെ വാദം. അതിന്റെ നേരെ വിപരീതമുള്ള ആൾക്കാരാരാ? ഫദൽ. ആരാണ്? ഖവാരിജു മുഅ്തസിലത്തെ ഒരു ഭാഗത്ത്. ഇനി നേരെ എതിർഭാഗത്താരാണ്? അഹ്സുന്നത്തിന് നടുവിലാണ്. അല്ല, ഇസ്ലാമിക സമൂഹത്തിനുള്ളിലുള്ള കക്ഷികൾ അൽമുർജിഅത്തിന്റെ ആളുകൾ പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പിന്നെ എത്ര തിന്മ ചെയ്താലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് നരകമേ ഇല്ല, സ്വർഗമാണുള്ളത്. അവർ പറഞ്ഞു, ഒരു കാഫിറിന് അമലു സ്വാലിഹാത്തുകൾ ഉപകാരം ചെയ്യാത്തതുപോലെ ഒരു മുഅ്മിനിന് അവന്റെ ജീവിതത്തിലുള്ള ഹറാമുകൾ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. കാഫിർ അമലു സ്വാലിഹാത്ത് ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല, അവൻ കാലാകാലം നരകത്തിലാണ്. അതുപോലെ തന്നെയാണ് മുഅ്മിൻ, അവനെത്ര ഹറാം ചെയ്താലും കുഴപ്പമില്ല, അവൻ സ്വർഗത്തിലാണ്. ലാ യദുറു മഅൽ ഈമാനി മഅസിയതുൻ കമാ ലാ തൻഫഉ മഅൽ കുഫ്രി ത്വാഅതുൻ. അതാണ് അവരുടെ വാദം. എഴുതിയെടുക്കേണ്ട ആളുകൾ എഴുതിയെടുത്തോളൂ. ലാ യദുറു മഅൽ ഈമാനി മഅസിയതുൻ ഔ ലാ തദുറു മഅൽ ഈമാനി മഅസിയതുൻ. ലാ തദുറു മഅൽ ഈമാനി മഅസിയതുൻ كما لا تنفع مع الكفر طاعة كما لا تنفع مع الكفر طاعة كفر ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ സഹായിക്കാത്തതുപോലെ തന്നെ ഈമാൻ ഉണ്ടെങ്കിൽ മഅസിയത്തുകൾ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. അതാണ് അവരുടെ വാദം. മുർജിയത്തിന്റെ ആളുകളെ പറ്റി സലഫുകൾ പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും വേരോട്ടമുള്ള കക്ഷി അവരാണ് എന്നാണ്. ഒരു പേരിൽ ഇപ്പൊ ഇല്ല എന്നുള്ളൂ, പക്ഷെ അവരുടെ വാദങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ എന്താണ് പറയാറുള്ളത്? അവർ പറയാറുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മുസ്ലിം എങ്ങനെയാണ് കാഫിറാവുന്നത്? എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം അവൻ എങ്ങനെ എന്ത് പ്രവർത്തിച്ചാലും അവൻ നരകത്തിൽ പോവില്ല എന്നാണ് അവർ പറയാറുള്ളത്. അത് ദേവാദം തന്നെയാണ്. മുർജിയത്ത് നാല് പ്രധാന കക്ഷികളാണ്: മുർജിയത്തുൽ ജഹമിയ, അതുപോലെ തന്നെ അൽ ഖറാമിയ, അതുപോലെ തന്നെ മർജിഅത്തുൽ ഫുഖഹ. നാലാമതൊരു കക്ഷി ഞാൻ മറന്നു വരുന്നു. നാല് കക്ഷികളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ അതിൽ മർജിഅത്തുൽ ജഹ്മിയത്തിന്റെ വാദമാണിത്. അവരുടെ നിലപാട്, ഒരാൾ അയാൾ തസ്ദീഖ് ചെയ്ത് കഴിഞ്ഞാൽ, സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാം സത്യം എന്ന് മനസ്സിൽ വിശ്വസിച്ചാൽ മതി, പറയും കൂടി വേണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായിരിക്കും? സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ജഹ്മിയത്തിന്റെ വാദം. അവരുടെ വാദപ്രകാരം അബൂലഹബ് സ്വർഗത്തിലായിരിക്കും, ചിലപ്പോൾ ഫിറാവുനും സ്വർഗത്തിലായിരിക്കും, വേണമെങ്കിൽ ഇബ്ലീസ് വരെ സ്വർഗത്തിൽ പോകും. കാരണം എന്താ? ഇബ്ലീസിനറിയാം സത്യമാണ്, ഇസ്ലാം സത്യമാണെന്ന് ഇബ്ലീസിനറിയാം. തസ്ദീഖ് അവന്റെ മനസ്സിലുണ്ട്, പക്ഷേ അതൊരിക്കലും അവൻ ഉപകാരം ചെയ്യില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും കടുത്ത വിഭാഗം അവരാണ്, മുർജിഅത്തുൽ ജഹ്മിയ. അവരുടെ വാദമാണ് പലപ്പോഴും നമ്മുടെ ആളുകളിൽ ചില ആളുകൾക്കുള്ളത്, എന്നാൽ ഈ ഖുറാഫികളിൽ ചില ആളുകൾക്കുള്ളത്. അവരത് പുറമേക്ക് പറയില്ല എന്നുള്ളു. ശരിക്കും ആ വാദം നമ്മൾ പഠിക്കുകയും മറുപടി പഠിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അവർ പലപ്പോഴും പറയാറുള്ള വാദമാണ്. ഒരിക്കൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു മുസ്ലിയാര് എന്നോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ സ്വലാത്ത് നമസ്കാരം അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ പോലും അയാൾ കാഫിറാവില്ല എന്നാണ്. കാരണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. അവൻ എന്ത് ചെയ്താലും ലാത്തേയും ഉസ്സയേയും വിളിച്ച് ദുആ ചെയ്താൽ പോലും അവൻ കാഫിറാവില്ല. ഇതെന്നോട് പറഞ്ഞ വാക്കാണ്. അതിനയാൾ പറഞ്ഞ ന്യായം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ എന്നതാണ് അവരുടെ വാദം. എന്നാൽ മുർജിഅത്തുൽ ഫുഖഹ അവർ പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലാണ്, ഇഅ്തിഖാദാണ്. നാവുകൊണ്ട് പറയുകയും വേണം, വിശ്വസിക്കുകയും വേണം. എന്നാൽ അമൽ പ്രവർത്തനം അത് ഈമാനിൽ പെട്ടതല്ല, അത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന കാര്യമാണ്. അമൽ ഷർത്ത് കമാലാണ്, അമൽ ഈമാനിനെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഈമാൻ ഉണ്ടാകണമെങ്കിൽ അമൽ വേണ്ടതില്ല എന്നതാണ് മുർജിഅത്തുൽ ഫുഖഹാഇന്റെ നിലപാട്. അവർ അഹ്ലുസുന്നയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ്, പക്ഷെ അവരുടെ വാദം വളരെ അപകടം പിടിച്ച വാദം തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി ഈ കക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യത്തോട് കുറച്ചെങ്കിലും അടുത്ത് നിൽക്കുന്നത് മുർജിഅത്തുൽ ഫുഖഹ എന്ന് പറയുന്ന വിഭാഗമാണ്. അതിലേക്കാണ് അബു ഹനീഫയെ പോലെയുള്ളവർ ചേർക്കപ്പെട്ടത്, ഇമാം അബു ഹനീഫയെ പോലുള്ളവർ ചേർക്കപ്പെട്ടത് മുർജിഅത്തുൽ ഫുഖഹ എന്ന് പറയുന്ന ഈ വിഭാഗത്തിലേക്കാണ്. അദ്ദേഹം പിൽക്കാലത്ത് തൗബ ചെയ്തു എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അലം. എന്തായാലും അബു ഹനീഫ റഹിമഹുള്ള, അദ്ദേഹത്തിന് ഈ നിലപാടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ശരി, അദ്ഖലഹുല്ലാഹു അൽജന്നത അല മാ കാന മിൻ അൽഅമൽ, അവന്റെ അടുക്കലുള്ള അമലിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സ്വർഗത്തിൽ പ്രവേശിച്ചു. മാത്രമല്ല അമൽ ഒരാളെയും എന്ത് ചെയ്യില്ല, നരകത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല. അമൽ എന്തിനാണ് സഹായിക്കുക? സ്വർഗത്തിലെ ദർജകൾ വർദ്ധിപ്പിക്കാനാണ് അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാളെയും ലാ യദ്ഖുലു അഹദുക്കുമുൽ ജന്നത ബി അമലി, നിങ്ങളിലൊരാൾ തന്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബികൾ ചോദിച്ചു, അൻത അല്ലാഹുവിന്റെ റസൂലെ, അങ്ങും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബി റഹ്മത്തി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ എനിക്കും അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം ഇബാറത്ത്, അസർ വ്യക്തമായി ലഫ്ള എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിൽ കാണാം സലഫുകൾ പറയാറുണ്ടായിരുന്നു, ഒരാളും അവന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് അമലുകൾ സ്വർഗത്തിലെ ദർജകൾ വർദ്ധിപ്പിക്കാനാണ് അവനെ സഹായിക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ അഖീദ കൃത്യമായിരിക്കണം. പിന്നെ മാസിയത്തുകൾ ഉണ്ടെങ്കിലോ ചിലപ്പോൾ അവൻ നരകത്തിൽ കടന്നേക്കാം. കാലാകാലം നരകത്തിൽ കടക്കാതിരിക്കുക എന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാണ്. ശരി, അമൽ ചെയ്തില്ലെങ്കിൽ, തീർത്തും അമലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈമാൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്ങനെയാണ് അയാൾക്ക് ഈമാൻ ഉണ്ടാവുക? അമൽ ഈമാനിൽ പെട്ടതാണ്, അമൽ ഈമാനിൽ പെട്ടതാണ്. അമലില്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ സാധിക്കുന്നില്ലല്ല. പക്ഷെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അമലില്ലെങ്കിലും ഈമാൻ ഉണ്ടാകും. കൂടുതൽ ശരിയായ അഭിപ്രായമായി നമുക്കൊക്കെ തോന്നുന്നത്, അമൽ ഇല്ലാതെ ഒരിക്കലും ഈമാൻ എന്ന പേര് അയാൾക്ക് അർഹതപ്പെടുകയില്ല. അമൽ വേണം, അമലില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ അടുക്കൽ ഈമാനിന് വുജൂദ് ഉണ്ടാവില്ല. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക, അതിന്റെ എന്തെങ്കിലും ഒരു അടയാളം അയാളുടെ പ്രവർത്തനത്തിൽ ഇല്ലാതെ? അതൊരിക്കലും മനസ്സോട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈമാൻ ഉണ്ടാകുമെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹീഹായ അഭിപ്രായം, അല്ലാഹു അലം, അമൽ വേണം എങ്കിൽ അവന് ഈമാൻ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ശരി, ولهما في حديث عتبان ولهما അവർക്ക് രണ്ടു പേർക്കുമുണ്ട്. അവർക്ക് രണ്ടു പേർക്കും എന്നാ അവർ രണ്ടു പേരാരാ? വലിൽ ബുഖാരി വ മുസ്ലിം, വലിൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. അഖ്റജാഹു തൊട്ടു മുന്നേ പറഞ്ഞില്ലേ, എന്റെ ബാക്കിയാണ്. ولهما അവർക്ക് രണ്ടു പേർക്കുമുണ്ട്, കാരണം അവരുടെ രണ്ടുപേരുടെയും കിതാബുകളിൽ ഉണ്ട്. ولهما بخاري ومسلم ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞു ബുഖാരി മുസ്ലിം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അറബിയിൽ പറയേണ്ടത് അൽ ബുഖാരി എന്നാണ്. മുസ്ലിം എന്നതിന് അൽ ഇസ്ലാം പാടില്ല, അൽ ബുഖാരി മുസ്ലിം. അവരുടെ രണ്ടുപേരുടെയും കിതാബ് അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബാണ് ബുഖാരിയും മുസ്ലിം. അവരുടെ സഹീഹുകൾ. ശരി, സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കുന്ന പുസ്തകങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? പരിപൂർണമായി സഹീഹ് മാത്രമുള്ള സിസ്സത്ത് ഹദീസ് സഹീഹ, അതിന് ഉദാഹരണം മുൻഗാമി ആൾക്കാർക്കെങ്കിലും ഫദൽ ല മുഅത്തയിൽ സഹീഹ് മാത്രമേ കൊണ്ടുവരൂ എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടില്ല. തന്റെ പുസ്തകത്തിൽ സഹീഹ് മാത്രമേ കൊണ്ടുവരൂ എന്ന് നിബന്ധന വെച്ച മറ്റു വല്ല ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്ന് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ സഹീഹ ഹദീസ് മാത്രമേ കൊണ്ടുവരൂ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ആ നിബന്ധന പാലിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇബ്നു ഖുസൈമ, അവർക്ക് രണ്ടുപേർക്കും സഹീഹ് ഉണ്ട്. അത് ഇബ്നു ഖുസൈമയുടെ കിതാബ് ഏറെക്കുറെ നഷ്ടപ്പെട്ടു പോയി, കുറച്ചു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഇബ്നു ഖുസൈമയുടെ കിതാബും ദഈഫുകളിൽ നിന്ന് മുക്തമല്ല. ഇബ്നു ഖുസൈമ സഹീഹ്, ഇബ്നു ഖുസൈമ സഹീഹ്, ഇബ്നു ഹിബ്ബാൻ. അതുപോലെ തന്നെ സഹീഹ് മാത്രം കൊണ്ടുവരുമെന്ന് നിബന്ധന വെച്ചയാളാണ് അബു അബ്ദുല്ല ഹാക്കിം അന്നൈസാബൂരി. അദ്ദേഹത്തിന് അൽ മുസ്തദ്രക് അല സഹീഹൈൻ എന്ന കിതാബ്, പക്ഷെ അതിലും ദഈഫുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹീഹ് മാത്രം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളാണ് അദിയാ അൽ മഖ്ദിസി അല ഹദീഫുൽ മുഖ്താറ എന്ന കിതാബിൽ, പക്ഷെ അതിലും ദഈഫുകൾ കടന്നുകൂടിയിട്ടുണ്ട്. പിൽക്കാലക്കാരുടെ കിതാബുകളാണ്, മുൻഗാമികളുടെ കിതാബുകൾ ഇതാണല്ലോ. പക്ഷെ ഈ കിതാബുകളെല്ലാം ബുഖാരി മുസ്ലിം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ദഈഫുകളിൽ നിന്ന് പരിപൂർണമായും മുക്തമല്ല, പരിപൂർണമായും ദഈഫിൽ നിന്ന് മുക്തമല്ല. ശരിയാണ്, അതിൽ സഹീഹിന്റെ എണ്ണമാണ് കൂടുതൽ, പക്ഷെ ദഈഫിൽ നിന്ന് പരിപൂർണമായും ഒരിക്കലും ഈ കിതാബുകൾ മുക്തമല്ല. വലഹുമ ഐ വലിൽ ബുഖാരി മുസ്ലിം, ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട്. ഫി ഹദീസി ഇത്ബാൻ, ഫി ഹദീസി ഇത്ബാൻ, ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇത്ബാൻ, നിങ്ങൾക്കറിയാം ഹദീസുകൾ ചേർത്തി പറയേണ്ടത് സ്വഹാബിയിലേക്കാണ്. ഓരോ ഹദീസും ഇന്ന ഹദീസ് ആരുടെ ഹദീസാന്ന് ചോദിച്ചാൽ ഹദീസു അബി ഹുറൈറ, ഹദീസു ഫുലാൻ, ഹദീസു ഫുലാൻ, അങ്ങനെയാണ് പറയേണ്ടത്. സഹാബി മാറുകയും ലഫ്ലു ഒന്നാവുകയും ചെയ്താൽ ആ രണ്ട് ഹദീസുകളും രണ്ടെണ്ണം തന്നെയാണ് സഹാബിമാർ. ഉദാഹരണത്തിന് എഴുപതോളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്, എഴുപതിൽ കൂടുതൽ. ആ ഹദീസ് ഉദാഹരണത്തിൽ അബൂ ഹുറൈറ ഉദ്ധരിച്ചു, അനസ് ഇബ്നു മാലിക് ഉദ്ധരിച്ചു. തയ്യബ്, അബൂ ഹുറൈറയുടെ വേറെ ഹദീസാണ്, അനസ് ഇബ്നു മാലിക്കിന്റെ വേറെ ഹദീസാണ്. നമുക്ക് സ്വലാത്തിന് ശേഷം ബാക്കി എടുക്കാം.